യെശയ്യാ പ്രവചനത്തിലെ ഒടുവിലത്തെ പ്രധാന ഭാഗമാകുന്നു 40 അധ്യായത്തോടെ ആരംഭിക്കുന്നത്. ഈ പുസ്തകത്തിന്റെ ആദ്യ ഭാഗവും അവസാന ഭാഗവും തമ്മിൽ വലിയ അന്തരമുണ്ട്. 1 ഭാഗത്ത് സിംഹാസനത്തിലിരിക്കുന്ന രാജാവിനെ പ്രവാചകൻ വെളിപ്പെടുത്തുന്നു. ഈ ഒടുവിലത്തെ ഭാഗത്ത് കഷ്ടത അനുഭവിക്കുന്ന രക്ഷകനെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. 6 അധ്യായത്തിൽ നാം കിരീടം കണ്ടു. 53 അധ്യായത്തിൽ നാം ക്രൂശ് കാണുന്നതാണ്. ആദ്യത്തെ ഭാഗത്തെ പ്രധാന വിഷയം ദൈവത്തിന്റെ ഭരണമായിരുന്നു, ദൈവിക ഭരണക്രമം. ഈ ഒടുവിലത്തെ ഭാഗത്തെ വിഷയം ദൈവത്തിന്റെ കൃപയാണ്. എന്റെ ജനത്തെ ആശ്വസിപ്പിപ്പീൻ എന്ന ആദ്യ വാക്കുകൾ ഈ ഭാഗത്തിന്റെ പ്രത്യേകത ചൂണ്ടിക്കാണിക്കുന്നതാണ്. ഇവിടെ ദൈവത്തിൽ നിന്നുള്ള ദൂത് ന്യായവിധിക്ക് പകരം ആശ്വാസമാണ്. കൃപയുടെ മനോഹരമായ ദൂതാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ആദ്യ ഭാഗത്ത് ന്യായവിധിയാണ് നാം കണ്ടത്. 40 അധ്യായത്തിന്റെ 1 വാക്യം നാം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ്: എന്റെ ജനത്തെ ആശ്വസിപ്പിപ്പീൻ, ആശ്വസിപ്പിപ്പീൻ എന്ന് നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു. ഇപ്പോൾ ഒരു ഭാരവാഹിയായ വ്യക്തി ഉള്ളതുകൊണ്ട് എല്ലാ ഭാരങ്ങളും കഷ്ടങ്ങളും നീങ്ങിയിരിക്കുന്നു. യെശയ്യാവ് അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതെല്ലാം നിവൃത്തിയാക്കുന്നവൻ ഇപ്പോൾ നമുക്കുണ്ട്. അവനാണ് ഈ ആശ്വാസം നൽകുന്നത്. മത്തായിയുടെ സുവിശേഷം 11 അധ്യായത്തിന്റെ 28 വാക്യം സുപരിചിതമാണല്ലോ: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. കർത്താവായ യേശുക്രിസ്തു ഭാരം നീക്കി ആശ്വാസം നൽകുന്നവനാണ്. നമ്മുടെ ദൈവം സകല ആശ്വാസത്തിന്റെയും ദൈവമാണ്. അപ്രകാരം പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർ 1:3-4 വാക്യങ്ങളിൽ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്: മനസ്സലിവുള്ള പിതാവും സർവ്വ ആശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിൽ ഒക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ആശ്വാസപ്രദൻ എന്നാണ് വിളിച്ചിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു: എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. യോഹന്നാന്റെ സുവിശേഷം 14:16 വാക്യം. അവിടുന്ന് ഇന്ന് നമ്മുടെ ആശ്വാസകൻ ആകുന്നു. യെശയ്യാവ് 40:2 വാക്യം നോക്കിക്കാട്ടെ: യെരുശലേമിനോട് ആദരവോടെ സംസാരിച്ച് അവളുടെ യുദ്ധസേവ കഴിഞ്ഞും അവളുടെ അകൃത്യം മോചിക്കപ്പെട്ടും അവൾ തന്റെ സകല പാപങ്ങൾക്കും പകരം യഹോവയുടെ കയ്യിൽ നിന്ന് ഇരട്ടിയായി പ്രാപിച്ചും ഇരിക്കുന്നു എന്ന് അവളോട് വിളിച്ചു പറവീൻ. ഇസ്രായേലിന്റെ നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചവൻ മുഖാന്തരം അവളുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. പലരും ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതിനും യാഗങ്ങൾ കൊണ്ടും വഴിപാടുകൾ കൊണ്ടും ദൈവകോപത്തെ ശമിപ്പിക്കുന്നതിനും ശ്രമിക്കുന്നു. അവൻ കോപിഷ്ടനായ ഒരു ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. പാപത്തിന്റെ ഫലമായി മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുകയാണ് എന്നതാണ് വാസ്തവം. എന്നാൽ ദൈവമാണ് മനുഷ്യനെ തങ്ങളിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നത് എന്ന കാര്യം നാം മറക്കരുത്. ഇന്ന് ദൈവത്തെ പ്രീതിപ്പെടുത്തി വശത്താക്കുന്നതിന് യാതൊന്നും താങ്കൾ ചെയ്യേണ്ട ആവശ്യമില്ല. ആവശ്യമായതെല്ലാം ദൈവം ചെയ്തിരിക്കുന്നു. ഇന്ന് നാം ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുകയാണ് വേണ്ടത്. ദൈവത്തെ സമാധാനപ്പെടുത്തുന്നതിന് വേണ്ടി, രമ്യപ്പെടുത്തുന്നതിന് വേണ്ടി യാതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂസിൽ അത് ചെയ്തു കഴിഞ്ഞു. ക്രിസ്തു ചെയ്തതിൽ നാം വിശ്വസിക്കാൻ മാത്രമേ വേണ്ടൂ. ഇന്ന് നഷ്ടപ്പെട്ട ലോകത്തിനുള്ള ആശ്വാസത്തിന്റെ ദൂത് ഇതാണ്. 3 വാക്യം: കേട്ടോ ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിലെ ഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. 4 സുവിശേഷ എഴുത്തുകാരും ഇവിടെ കാണുന്ന 3 വാക്യം യോഹന്നാൻ സ്നാപകന് അനുയോജ്യമായി ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഇത് യോഹന്നാൻ സ്നാപകനെ സൂചിപ്പിക്കുന്ന വാക്യമാണ്. ഇനിയും 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ: എല്ലാ താഴ്വരിയും നികന്നും എല്ലാ മലയും കുന്നും താണും വരേണം, വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും ഒരുപോലെ അതിനെ കാണും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. കേട്ടോ വിളിച്ചു പറക എന്നൊരുത്തൻ പറയുന്നു. എന്ത് വിളിച്ചു പറയേണ്ടു എന്ന് ഞാൻ ചോദിച്ചു. സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം വയലിലെ പൂ പോലെയും ആകുന്നു. യഹോവയുടെ ശ്വാസം അതിന്മേൽ ഊതുകയാൽ പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു. അതെ, ജനം പുല്ല് തന്നെ. പുല്ലുണങ്ങുന്നു, പൂവാടുന്നു, നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. മനുഷ്യനെ ബൈബിളിലെ പുല്ലിനോട് ഇവിടെ 7-8 വാക്യങ്ങളിൽ ഉപമിച്ചിരിക്കുന്നു. നാം പുല്ലുപോലെയാകുന്നു എന്ന് ഓർമ്മിക്കുന്നതിൽ കൂടി എങ്ങനെയാണ് ആശ്വാസം ലഭിക്കുക, പ്രോത്സാഹനം ലഭിക്കുക? ഇന്ന് മുളച്ചു വരുന്നതും ഏതാനും ദിവസത്തിനകം വെയിലിന്റെ ചൂടേറ്റ് ഉണങ്ങുന്നതുമായ പുല്ലുപോലെ പൂപോലെയാകുന്നു മനുഷ്യൻ. അതിൽ ആശ്വാസമൊന്നും കാണുവാനില്ല ഇല്ലേ? അതെ, ആശ്വസിക്കുവാൻ വകയുണ്ട് എന്ന് ഞാൻ പറയട്ടെ. മനുഷ്യൻ ക്ഷണികനും ബലഹീനനും ആകുന്നു. നമ്മുടെ അഭയസ്ഥാനം ദൈവവചനമാണ്. ആ അഭയസ്ഥാനത്തിന്മേൽ നമുക്ക് നിൽക്കുവാൻ കഴിയും. അത് നമ്മുടെ വാളാണ്, ഉയർന്ന ഗോപുരമാണ്. നമ്മുടെ സംരക്ഷണവും സുരക്ഷിതത്വവും രക്ഷയുമാണ് ദൈവവചനം. 1 പത്രോസ് 1 23-25 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം പുല്ലിന്റെ പൂപോലെയും ആകുന്നു. പുല്ലുവാടി പൂവുതിർന്ന് കർത്താവിന്റെ വചനമോ എന്നേക്ക് നിലനിൽക്കുന്നു. അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. ഈ ഭൂമിയിൽ ക്ഷണികമായ ജീവിതം മാത്രമുള്ള മനുഷ്യന് നിത്യജീവൻ നൽകുന്നത് ദൈവത്തിന്റെ സുവിശേഷം മാത്രമാണ്. ഇനിയും ആശ്വാസകരമായ ഈ സന്ദേശം ശ്രദ്ധിക്കൂ. 9 വാക്യം, സുവാർത്താ ദൂതിയായ സിയോനെ, നീ ഉയർന്ന പർവ്വതത്തിലേക്ക് കയറി ചെല്ലുക. സുവാർത്താ ദൂതിയായ യെരുശലേമെ, നിന്റെ ശബ്ദം ശക്തിയോടെ ഉയർത്തുക, ഭയപ്പെടാതെ ഉയർത്തുക. യഹൂദ നഗരങ്ങളോട് ഇതാ നിങ്ങളുടെ ദൈവം എന്ന് പറയുക. തുടർന്ന് ഏറ്റവും മനോഹരമായ ദൂത് ശ്രദ്ധിക്കുക, സുവാർത്ത. അതെ, സുവിശേഷമാണത്. യോഹന്നാൻ സ്നാപകൻ അറിയിച്ച സുവാർത്ത ഇതാ നിങ്ങളുടെ ദൈവം എന്നതായിരുന്നു. ജഡത്തിൽ വെളിപ്പെട്ട ദൈവമായി നിങ്ങൾ യേശുക്രിസ്തുവിനെ കാണാത്തിടത്തോളം കാലം നിങ്ങൾ വാസ്തവത്തിൽ അവനെ കണ്ടിട്ടില്ല. അവനെ ഒരു മനുഷ്യനായിട്ടല്ല, ദൈവം നമ്മോടുകൂടെയുള്ള ഇമ്മാനുവേലായിട്ടാണ് നാം കാണേണ്ടത്. അവന്റെ അടുത്തേക്കാണ് നാം കടന്നു ചെല്ലേണ്ടത്. അവനൊരു മനുഷ്യൻ മാത്രമെങ്കിൽ അവന് എന്റെ രക്ഷകനായിരിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ അവൻ ഇമ്മാനുവേലാണ്, അവൻ എന്റെ രക്ഷകനാണ്. അത് എത്ര മനോഹരമായ കാര്യമാണ്. 10 വാക്യം, ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു, അവന്റെ ഭുജം അവനു വേണ്ടി ഭരണം ചെയ്യുന്നു. ഇതാ കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലുമുണ്ട്. ഇവിടെ യെശയ്യാവ് ക്രിസ്തുവിന്റെ 1-ാമത്തെയും 2-ാമത്തെയും വരവിനെ ഒരുമിച്ച് വരച്ചു കാണിക്കുന്നു. ഈ വാക്യം ക്രിസ്തുവിന്റെ 2-ാമത്തെ വരവിനെ നോക്കി പാർക്കുന്നതാണ്. വാസ്തവത്തിൽ സുവിശേഷം ക്രിസ്തുവിന്റെ 1-ാമത്തെയും 2-ാമത്തെയും വരവിനെ സംബന്ധിക്കുന്ന വാർത്തയാണല്ലോ. രണ്ടും ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്ന വസ്തുത. 11-ാം വാക്യം, ഒരു ഇടയനെ പോലെ അവൻ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും. കർത്താവായ യേശുക്രിസ്തു 1-ാമത് വന്നപ്പോൾ ഇടയൻ എന്ന പേര് സ്വീകരിച്ചു. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ എന്റെ ജീവനെ കൊടുക്കുന്നു എന്നും അവൻ പറഞ്ഞു. ഇനിയും 40-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം നോക്കിക്കാട്ട്, തന്റെ ഉള്ളം കൈ കൊണ്ട് വെള്ളം അളക്കുകയും ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിമാണം എടുക്കുകയും ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകൾ തുലാസിലും തൂക്കുകയും ചെയ്തവൻ ആർ. 12 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ സൃഷ്ടി ദൈവത്തിന്റെ വെളിപ്പാടാകുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. സൃഷ്ടാവ് എന്ന നിലയിൽ ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ചാണ് ഈ ഭാഗത്ത് പറയുന്നത്. തന്റെ ഉള്ളം കൈ കൊണ്ട് വെള്ളം അളക്കുകയും ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിമാണം എടുക്കുകയും ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകൾ തുലാസിലും തൂക്കുകയും ചെയ്തവൻ ആർ. ആരാണത് ചെയ്തത്? ശൂന്യാകാശത്തിൽ ചെന്നാൽ അവിടെ ഒന്നിനും ഭാരം അനുഭവപ്പെടുകയില്ല. അതുകൊണ്ട് ഇന്ന് ഭാരം അളക്കുന്നവൻ ആരാണ്? എവിടെയാണ് അളക്കുന്നത്? ദൈവമേ, നീ എത്ര മഹാൻ എന്ന ചിന്തയാണ് എന്റെ മനസ്സിൽ കടന്നു വരുന്നത്. 13-ാം 14-ാം വാക്യങ്ങൾ, യഹോവയുടെ മനസ്സ് ആരാഞ്ഞറിയുകയോ അവന് മന്ത്രിയായി അവനെ ഗ്രഹിപ്പിക്കുകയോ ചെയ്തവനാർ? അവനെ ഉപദേശിച്ച് ന്യായത്തിന്റെ പാതയെ പഠിപ്പിക്കുകയും അവനെ പരിജ്ഞാനം പഠിപ്പിച്ച് വിവേകത്തിന്റെ മാർഗം കാണിക്കുകയും ചെയ്തു കൊടുക്കേണ്ടതിന് അവൻ ആരോടാകുന്നു ആലോചന കഴിച്ചത്? ദൈവത്തിന് തുല്യനായോ ആലോചന ചോദിക്കുവാൻ മറ്റൊരാളോ ഇല്ല. ഉത്തരം ഇതാണ്, ദൈവത്തിന് തുല്യനായ ഒരാളെ ദൈവം ഒരിക്കലും കണ്ടിട്ടില്ല. ഞാനും നിങ്ങളും ഓരോ ദിവസവും നമുക്ക് തുല്യരായ ആളുകളെ കാണുന്നുണ്ട്. നാം വലിയതെന്ന് ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവത്തിന് നിസാരവും ലഘുവുമാണ്. 18-ാം വാക്യം, ആകയാൽ നിങ്ങൾ ദൈവത്തെ ആരോട് ഉപമിക്കും? ഏത് പ്രതിഭയെ നിങ്ങൾ അവനോട് സദൃശമാക്കും? ആകയാൽ നിങ്ങൾ ദൈവത്തെ ആരോട് ഉപമിക്കും? ഞാനും നിങ്ങളും വളരെ കുറച്ച് മാത്രമേ അറിയുന്നുള്ളൂ എന്ന് മറക്കരുത്. ദൈവവചനത്തിൽ കൂടി നമുക്ക് ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുള്ളത് മാത്രമാണ് നാം അറിയുന്നത്. ദൈവം എല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ദൈവം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ശരിയായി ഗ്രഹിക്കുവാൻ നമുക്ക് കഴിയില്ല എന്നതല്ലേ വാസ്തവം? ജീവിക്കുന്നവനായ, സർവശക്തനായ, അഖിലാണ്ടത്തെ നിർമ്മിച്ച് ഭരിച്ച് നടത്തുന്ന വലിയവനായ ദൈവത്തെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? അതോ നിങ്ങളുടെ ഭാവനയിൽ കരുപ്പിടിപ്പിക്കുന്ന ഒരു ദൈവത്തെയോ? ആകയാൽ നിങ്ങൾ എന്നെ ആരോട് സദൃശമാക്കും? ഞാൻ ആരോട് തുല്യനാകും എന്ന് പരിശുദ്ധനായവൻ അരുളി ചെയ്യുന്നു എന്ന് തുടർന്ന് 25-ാം വാക്യത്തിലും പറഞ്ഞിട്ടുണ്ട്. സൃഷ്ടാവായ ദൈവത്തെ മനുഷ്യൻ സൃഷ്ടിയുമായി തുലനം ചെയ്യുന്നത് ബുദ്ധിഹീനമായ കാര്യമാണ്. ഈ പ്രപഞ്ചത്തെയും അതിലുള്ള സകലത്തെയും നിർമ്മിച്ചത് ആരാണ്? അത് തനിയെ അങ്ങ് ഉണ്ടായി വന്നതാണോ? എല്ലാ സൃഷ്ടിയുടെയും പിന്നിൽ ഒരു സൃഷ്ടാവ് ഉണ്ട് എന്ന കാര്യം വാസ്തവമാണല്ലോ. സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്നാണ്. സൃഷ്ടി, ഈ ഭൂമിയും അതിലുള്ള സർവവും, പ്രപഞ്ചം മുഴുവനായി തന്നെ സൃഷ്ടാവായ ദൈവത്തിന്റെ കരവിരുതിനെ വെളിപ്പെടുത്തുന്നു. എന്റെ കൈമേൽ ഒരു വാച്ചുണ്ട്. അത് ഒരു സുപ്രഭാതത്തിൽ ഇപ്രകാരം ഉണ്ടായി വന്നതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ല. മാത്രമല്ല, എനിക്കേതോ കാര്യമായ തകരാറുണ്ട് എന്ന് നിങ്ങൾ മറ്റുള്ളവരോട് പറയും ഇല്ലേ? നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ആർക്കാണ് തകരാറെന്ന് പിന്നെ ഞാൻ പറയേണ്ടതുണ്ടോ? ജപ്പാനിലുള്ള ഒരു കമ്പനിയിൽ നിർമ്മിച്ച വാച്ചാണ് എൻ്റെ കയ്യിലുള്ളത്. അവിടെ ഇതിൻ്റെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ചില ആളുകൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏത് വസ്തുവിൻ്റെയും കാര്യത്തിൽ ഇത് തന്നെയാണ് വാസ്തവം. ഈ അഖിലാണ്ടത്തെ മുഴുവൻ ഉണ്ടാക്കി അതിനെ ഇന്നും ക്രമമായ രീതിയിൽ നടത്തുകയും ഭരിക്കുകയും ചെയ്യുന്ന ദൈവം എത്ര ശ്രേഷ്ഠനാണ്, വലിയവനാണ്, ആരാധനയ്ക്ക് യോഗ്യനാണ്. പ്രിയ സുഹൃത്തെ, ഈ വലിയവനായ സൃഷ്ടാവായ ദൈവത്തെയാണ് നാം ആരാധിക്കുകയും നമസ്കരിക്കുകയും ചെയ്യേണ്ടത്. അവൻ ഇതിനെ എല്ലാം ഉണ്ടാക്കിയിട്ട് അവനിതിനെ കൈവിട്ട് കളഞ്ഞില്ല. ദൈവമാണ് ഇന്ന് ലോകത്തെ നിയന്ത്രിച്ച് നടത്തുന്നത്. അവനാണ് ഇതിനെല്ലാം പരിപാലിക്കുന്നത്. അവന്റെ കരവലയത്തിലാണ് നാം ഇന്ന് സുരക്ഷിതരായിരിക്കുന്നത്. ഈ വലിയവനായ ദൈവമാണ് നമ്മെ കാത്തു പരിപാലിക്കുന്നത്. സർവശക്തനായ ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നറിയുന്നത്, അവൻ നമ്മെ അറിയുകയും നമ്മുടെ കാര്യത്തിൽ താല്പര്യമുള്ളവനാകുന്നു എന്ന് മനസ്സിലാക്കുന്നത് ആശ്വാസകരമായ കാര്യമല്ലേ? അതിൽ പരം ആശ്വാസം വരെ എന്താണ് നമുക്ക് കിട്ടുവാനുള്ളത്? 27-ാം വാക്യം ഞാൻ വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. എന്നാൽ എന്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു, എന്റെ ന്യായം എന്റെ ദൈവം കാണാതെ കടന്നുപോയിരിക്കുന്നു എന്ന് യാക്കോബ് നീ പറയുകയും ഇസ്രായേൽ നീ സംസാരിക്കുകയും ചെയ്യുന്നത് എന്ത്? ഇതിന്റെ എല്ലാം വെളിച്ചത്തിൽ നാം കാര്യങ്ങൾ പരിഗണിക്കണമെന്ന് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു. ദൈവം നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം അറിയുന്നു. നാം അവന്റെ വകയാകുന്നു എങ്കിൽ ജീവിതത്തിലെ കൊടുങ്കാറ്റുകളെ ശാന്തമാക്കുവാൻ അവന് കഴിയും. എന്നാൽ ചിലപ്പോൾ കൊടുങ്കാറ്റിൽ കൂടിയും ചില പാഠങ്ങൾ ദൈവം നമ്മെ പഠിപ്പിക്കും. പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വരുമ്പോൾ ദൈവത്തെ കുറ്റം പറയുകയും വിലപിക്കുകയും ചെയ്യുന്നതിന് പകരം ദൈവം ഇതിൽ കൂടി എന്താണ് എന്നെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് കാണുവാൻ ശ്രമിക്കേത്ര വേണ്ടത്. ചിലപ്പോൾ ഇതായിരിക്കും ദൈവം നമ്മെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. എന്തെങ്കിലും നാം പഠിക്കേണ്ടതില്ലെങ്കിൽ ഒരിക്കലും നമ്മെ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ കൂടി, പ്രശ്നത്തിലൂടെ കടന്നു പോകുവാൻ ദൈവം അനുവദിക്കില്ല. അവിടുന്ന് നമ്മുടെ നല്ല പിതാവാണ്. 28-ാം വാക്യം, നീ കേട്ടിട്ടില്ലയോ, യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല, അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. നമുക്ക് വലിയവനായ ഒരു ദൈവമുണ്ട്. അവൻ ഒരിക്കലും തളർന്നു പോകുകയോ ക്ഷീണിക്കുകയോ ചെയ്യുകയില്ല. അവൻ മനുഷ്യനെ പോലെയല്ല. 30-ഉം 31-ഉം വാക്യങ്ങൾ, ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഈ ഭാഗത്ത് മൂന്ന് രീതിയിലുള്ള ശക്തിയെക്കുറിച്ച് കാണുവാൻ കഴിയും. പല വ്യാഖ്യാതാക്കളും ഇതിനെ ക്രിസ്തീയ വളർച്ചയുടെ മൂന്ന് പടികളോട് ഉപമിച്ചിട്ടുണ്ട്. 1 യോഹന്നാൻ 2 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇത് കാണും. ഈ മൂന്ന് പടികൾ: 1, യുവാക്കന്മാരായ വിശ്വാസികൾ കഴുകനെ പോലെ ചിറകടിച്ചുയരും. 2, പ്രായമായ വിശ്വാസികൾ ഓടും. 3, പക്വത വന്ന വിശ്വാസികൾ നടക്കും. പ്രിയ സുഹൃത്ത്, ഈ ഭൂമിയിൽ ദൈവത്തോടുകൂടെ നടക്കുവാൻ ശക്തി ആവശ്യമാകുന്നു. താങ്കൾ ഏതവസ്ഥയിലുള്ള ആളായിരുന്നാലും ദൈവം താങ്കളെ അതിനുള്ള ശക്തി നൽകി സഹായിക്കും. നടക്കുവാൻ താങ്കൾക്ക് ശക്തി ആവശ്യമെങ്കിൽ അത് അവൻ താങ്കൾക്ക് തരും. താങ്കൾക്ക് പറക്കുവാനാണ് ശക്തി ആവശ്യമായിരിക്കുന്നതെങ്കിൽ അത് ദൈവം താങ്കൾക്ക് നൽകും. ദൈവം ശക്തിയുടെ ഉറവിടമാണ്, ശക്തി കേന്ദ്രമാണ്. അവന്റെ പക്കൽ ശക്തി ധാരാളമായിട്ടുണ്ട്. ഒരു ട്രാൻസ്ഫോർമറിൽ നിന്നും ശക്തി പകർന്നു നടത്തുന്നത് പോലെ നമ്മുടെ ദൈവം സർവശക്തനാണ്. ഈ ഇലക്ട്രിസിറ്റി എത്ര വലിയ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്! അതിന് ഇത് മുഴുവൻ ഒരുക്കി വച്ചിരിക്കുന്ന ശക്തിയുടെ ഒരു കേന്ദ്രം ആവശ്യമാണ്. അവന്റെ വീര്യമഹാത്മ്യം നിമിത്തവും അവന്റെ ശക്തിയുടെ ആധിക്യം നിമിത്തവും അവയിൽ ഒന്നും കുറഞ്ഞു കാണുകയില്ല എന്നത്ര 26-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് നാം ഇവിടെ കാണുന്നത് ദൈവം തന്റെ ശക്തി ആവശ്യമുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ തയ്യാറാകുന്നു എന്നാണ്. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു എന്നത്രേ 29-ാം വാക്യത്തിൽ പറയുന്നത്. ദൈവത്തിന്റെ പക്കൽ ശക്തിയും ബലവുമുണ്ട് എന്ന് മാത്രമല്ല, അവൻ ബലഹീനർക്ക് ശക്തി നൽകുവാൻ ആഗ്രഹമുള്ളവനാണ്. അതിനായി അവൻ മനസ്സോടെയിരിക്കുന്നു. ഒരു ധനവാനായ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പക്കൽ ധാരാളം പണമുണ്ട്. എന്നാൽ പാവപ്പെട്ട ഒരു മനുഷ്യൻ ചെന്ന് ചോദിച്ചാൽ ഒരു പൈസ പോലും അയാൾ കൊടുക്കില്ല, അതിനുള്ള മനസ്സില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ആ സാധുവായ മനുഷ്യൻ, ആ ധനവാന്റെ കയ്യിൽ പണമുള്ളത് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? എന്നാൽ സർവശക്തനായ നമ്മുടെ ദൈവത്തെക്കുറിച്ച് അപ്രകാരമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബലഹീനരെ ശക്തീകരിക്കുന്ന, ശക്തിഹീനരെ താങ്ങുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പൗലോസ് അപ്പോസ്തലനോട് കർത്താവ് പറഞ്ഞത് ഇപ്രകാരമാണ്: എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന്. 2 കൊരിന്ത്യർ 12:9. എങ്ങനെയാണ് ആ ശക്തി പ്രാപിക്കുവാൻ കഴിയുന്നത് എന്ന് 31-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു: എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. കാത്തിരുന്ന് ശക്തി പ്രാപിക്കുന്ന മാർഗത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ലോകപ്രകാരം കാത്തിരിപ്പ് ഒരു നഷ്ടമായിട്ടാണ് പലപ്പോഴും നാം ചിന്തിക്കാറുള്ളത്. ബസ്സുകാർ അല്പനേരം ബസ് സ്റ്റാൻഡിൽ നിൽക്കേണ്ടി വരുമ്പോൾ നാം നഷ്ടബോധമുള്ളവരായിത്തീരുന്നു. ട്രെയിൻ അല്പം താമസിച്ചാൽ നമുക്ക് എന്തുമാത്രം ശ്വാസം മുട്ടലാണ്. എന്നാൽ യഹോവയ്ക്കായി കാത്തിരിക്കുന്നതൊരു നഷ്ടമല്ല, അതെ, ദൈവശക്തിക്കായി കാത്തിരിക്കുന്നത് തീർച്ചയായും വിലപ്പെട്ടതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അവൻ നമ്മുടെ ശക്തിയോടുകൂടെ, ദൈവശക്തി കൂടെ തരികയല്ലേ ചെയ്യുന്നത്? മറിച്ച് അവൻ പുതുശക്തി നമുക്ക് നൽകുന്നു. നമ്മുടെ ശക്തി ഈ ദൈവം മുൻപാകെ അപ്രയോജനമാണ്. നമ്മുടെ ശക്തിക്ക് പകരം ദൈവം തന്റെ ശക്തി നമുക്ക് നൽകുന്നു. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം എന്നാണ്. തുടർന്ന് പറയുന്നത് എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും എന്നാണ്. കാത്തിരുന്ന് ദൈവശക്തി പ്രാപിക്കുന്നവർക്ക് വിജയകരമായി മുന്നേറുവാൻ കഴിയും. ജീവിതത്തിൽ പരാജയം അനുഭവിക്കുന്ന സഹോദര, എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരി, താങ്കൾ ശക്തിഹീനത അനുഭവപ്പെടുന്ന ഒരു വ്യക്തിയാകുന്നുവോ? എന്നാൽ മറക്കരുത്, ദൈവം ശക്തനാണ്, അവൻ സർവശക്തനാണ്. താങ്കളെ ശക്തീകരിച്ച് വിജയകരമായി നടത്തുവാൻ അവൻ ആഗ്രഹിക്കുന്നു. താങ്കൾ അവങ്കിലേക്ക് കടന്നു എന്ന് താങ്കളുടെ ബലഹീനതയെ, കുറവുകളെ അവനോട് തുറന്നു പറയുക. അവിടുന്ന് താങ്കളെ ശക്തീകരിക്കും. അഖിലാണ്ടത്തിന്റെ സൃഷ്ടാവായ സർവശക്തനായ ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുന്നിടത്തോളം ജീവിതം വിജയകരമാക്കുവാൻ ശക്തമായ മറ്റൊന്നുമില്ല എന്ന് മറക്കരുത്. അങ്ങനെ ആ ശക്തി താങ്കളുടെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ?